നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വിക്ടോറിയയിൽ രണ്ട് പോലീസുകാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടതും പണപ്പെരുപ്പം വർദ്ധിച്ചതും ഫസ്റ്റ് ഹോം ബയേഴ്സിനുള്ള സർക്കാർ ഗ്യാരണ്ടി സ്കീം നേരത്തെയാക്കാൻ ഫെഡറൽ സർക്കാർ തീരുമാനിച്ചതുമെല്ലാം പോയ ആഴ്ചയിലെ വാർത്തകളിലുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ ജൂതർക്കെതിരായി നടന്ന ആക്രമണങ്ങളിലെ ഇറാന്റെ പങ്കും ചൈനയുടെ ചാരപ്പണിയുമെല്ലാം വാർത്തകളെ സജീവമാക്കി. പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി ഞാൻ ജോജോ ജോസഫ്. ചൊവ്വാഴ്ച രാവിലെയാണ് വിക്ടോറിയയിലെ ആൽപൈൻ മേഖലയിലെ പൊപ്പുങ്കയിൽ രണ്ട് പോലീസുകാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മറ്റൊരു കേസിലെ വാറണ്ടുമായി എത്തിയ പോലീസുകാർക്ക് നേരെ ഡേസി ഫ്രീമാൻ എന്നയാൾ വെടിയുതിർത്തുവെന്നാണ് പോലീസ് പറയുന്നത്. നീൽ തോംസൺ, വാദിം ഡി വാർഡ് എന്നീ പോലീസുകാർ കൊല്ലപ്പെട്ടു. മറ്റൊരു പോലീസുകാരനു പരിക്കേറ്റു. വെടിവെച്ചതിനു പിന്നാലെ സമീപത്തെ വനമേഖലയിലേക്ക് ഡേസി ഫ്രീമാൻ രക്ഷപ്പെട്ടു. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇയാളെ ഒളിക്കാൻ സഹായിക്കുന്ന എല്ലാവരെയും നിയമ നടപടിക്ക് വിധേയമാക്കുമെന്ന് വിക്ടോറിയൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. നിയമത്തെയോ സർക്കാർ അധികാരത്തെയോ അംഗീകരിക്കാത്ത പരമാധികാര പൌരപ്രസ്ഥാനവുമായി ബന്ധമുള്ള ഫ്രീമാൻ അപകടകാരിയാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫ്രീമാനെ സഹായിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അവർ പുനഃപരിശോധന നടത്തണമെന്ന് റീജിയണൽ ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ റസൽ ബാരറ്റ് പറഞ്ഞു.
If anyone has the information, they should contact our Crime Stoppers immediately. We would say if people know where he is or cite him to contact 000 immediately. We need the community support in this operation. It's our highest priority to arrest the offender.
അതേസമയം ഡെസി ഫ്രീമാനെ സഹായിച്ചുവെന്ന് ആരോപിച്ച് പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തൊഴിൽ യോഗ്യതകളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ആയിരക്കണക്കിന് സ്കിൽഡ് കുടിയേറ്റക്കാരെ വലയ്ക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഇത് ഓസ്ട്രേലിയയുടെ ഉൽപാദനക്ഷമതയ്ക്ക് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. സെറ്റിൽമെന്റ് സർവീസസ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്ടിവേറ്റ് ഓസ്ട്രേലിയ സ്കിൽസ് എന്ന ക്യാമ്പയിനാണ് ഇത് സംബന്ധിച്ച് പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്. കുടിയേറ്റ തൊഴിലാളികളുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിലൂടെ 20,000 അധ്യാപകരെയും 50,000 എഞ്ചിനീയർമാരെയും 16,000 നേഴ്സുമാരെയും 5,000 സൈക്കോളജിസ്റ്റുകളെയും തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാമെന്ന് റിപ്പോർട്ട് പറയുന്നു. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻ അംഗമായ ലിയാം ബെർണിയുടെ വാക്കുകളിലേക്ക്.
Our skills recognition system is failing many workers who come to this country. Indeed, many workers were already here. We know that this system is extremely costly and burdensome to those that are seeking to have their skills recognised. There's a lack of transparency in relation to skills recognition that vastly needs to be improved. Most importantly, we recognise that migrant workers in particular are vulnerable. And we've heard shocking stories of exploitation when it comes to skills assessment and recognition of foreign qualifications.
ഓസ്ട്രേലിയയിൽ നടന്ന രണ്ട് ജൂതവിരുദ്ധ ആക്രമണങ്ങൾക്കു പിന്നിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡാണെന്ന് ഓസ്ട്രേലിയ. ഇറാനാണ് ഈ ആക്രമണങ്ങൾക്കു പിന്നിലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാൻബറയിലെ ഇറാൻ അംബാസിഡറെ ഓസ്ട്രേലിയ പുറത്താക്കി. ടെഹ്റാനിലെ ഓസ്ട്രേലിയൻ നയതന്ത്രജ്ഞരെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂതവിരുദ്ധത വളർത്തിക്കൊണ്ട് ഇറാൻ ഓസ്ട്രേലിയക്കാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി കുറ്റപ്പെടുത്തി.
These were extraordinary and dangerous acts of aggression orchestrated by a foreign nation on Australian soil. They were attempts to undermine social cohesion and sow discord in our community. It is totally unacceptable and the Australian government is taking strong and decisive action in response.
അതേസമയം ആരോപണങ്ങൾ ഇറാൻ അംബാസിഡറായിരുന്ന അഹമ്മദ് സദേഗി നിഷേധിച്ചു. ഇറാൻ അംബാസിഡർക്ക് രാജ്യം വിടുവാൻ ഓസ്ട്രേലിയ 7 സമയം അനുവദിച്ചിരുന്നു. ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തി. അതേസമയം അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. ഔപചാരികമായ കൂടിക്കാഴ്ചകൾ നടന്നിട്ടില്ലെന്ന് പെന്റഗൺ വ്യക്തമാക്കി. വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എന്നിവരുമായുള്ള ഫോട്ടോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഇത് ആകസ്മികമായൊരു കൂടിക്കാഴ്ചയാണെന്നാണ് പെന്റഗൺ വിശേഷിപ്പിച്ചത്. എന്നാൽ കൂടിക്കാഴ്ചകളെല്ലാം പോസിറ്റീവ് ആയിരുന്നുവെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു.
He met the Vice President, he met the Defence Secretary, he met senior people in the Trump administration, and that's a good thing. And then he came home. That's a good thing. And it was very positive, the meetings. Richard got back yesterday morning, straight into Parliament, straight down to the job.
ഓസ്ട്രേലിയയിൽ ഏറ്റവുമധികം ശമ്പളം ലഭിക്കുന്ന നേഴ്സുമാരും മിഡ്വൈഫ്സുമാരും ക്വീൻസ്ലാൻഡിലെന്ന് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും യൂണിയനുകളും തമ്മിൽ ധാരണയിലെത്തി. 2012 ശേഷമുള്ള ഏറ്റവും വലിയ ശമ്പള വർധനവാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. 11% വർധനവാണ് സർക്കാരും യൂണിയനുകളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സർക്കാരും യൂണിയനുകളും തമ്മിൽ ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ ലിംഗാധിഷ്ഠിത ആക്രമണങ്ങൾ തടയുന്നതിനുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഈ ബിൽ സെനറ്റിൽ പാസ്സാകുന്നതോടെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിപ്പെടുവാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വ്യക്തമായ മാർഗങ്ങൾ തുറന്നുകിട്ടും. ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ ഓരോ വർഷവും 14,000-ലധികം ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. MP കരോൾ ബെറിയുടെ വാക്കുകളിലേക്ക്.
This legislation will provide a pathway to justice for survivors whilst pursuing the end of gender-based violence. And institutional leaders will be expected to actively lead change. Vice-chancellors and CEOs will be expected to confront these issues head-on.
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ക്വാണ്ടസ് വിമാന കമ്പനി $2.4 ബില്യൺ ലാഭം നേടിയതായി റിപ്പോർട്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അടിസ്ഥാന ലാഭത്തിൽ 28% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്വാണ്ടസ് തങ്ങളുടെ ഓഹരി ഉടമകൾക്ക് ഒരോഹരിക്ക് 16.5 സെന്റ് അന്തിമ ലാഭവിഹിതം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ യാത്രാ താൽപര്യം കണക്കിലെടുത്ത് നടത്തിയ മാറ്റങ്ങളാണ് വരുമാന വർധനവിന് പിന്നിലെന്ന് ക്വാണ്ടസ് CEO വനേസ ഹഡ്സൺ പറഞ്ഞു.
We have released a very strong result today with group underlying earnings growing, demonstrating the value of our integrated portfolio across Qantas, Jetstar and Loyalty. Firstly, Australians' love of travel has continued to drive strong demand. We are already seeing the benefits of our new aircraft. And Qantas and Jetstar have had more on-time flights and have more satisfied customers.
ചാരവൃത്തിക്കായി ചൈന ലോകമെമ്പാടുമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നതായി ഓസ്ട്രേലിയ. പ്രധാന ടെലികോം ദാതാക്കളുടെ റൂട്ടറുകളെ പ്രധാനമായും ലക്ഷ്യമിടുന്നതായി ഓസ്ട്രേലിയൻ സിഗ്നൽസ് ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച സൈബർ സുരക്ഷാ മുന്നറിയിപ്പിൽ പറയുന്നു. ഓസ്ട്രേലിയയ്ക്ക് പുറമെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, UK, ന്യൂസിലാൻഡ് എന്നിവയ്ക്കും ഈ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ടെലികോം കമ്പനികളിൽ നിന്നും ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ നിന്നും ഗതാഗത മേഖലകളിൽ നിന്നും മോഷ്ടിച്ച ഡാറ്റ ചൈന ചാരവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റു വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.